അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. ദ ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 12 മൂന്നാമത്തെ വാക്യം വേഴ്സ് 3. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ദൈവവചനമാണ്. പല പ്രാവശ്യം ദൈവത്തിൻ്റെ ആലോചന നമ്മൾ ഈ അധ്യായത്തിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുക, അതാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തീയ ജീവിതം നമ്മളിങ്ങനെ മുന്നോട്ട് നമ്മൾ നയിച്ചു പോകുമ്പോൾ ജീവിതത്തിൽ നമുക്ക് മടുപ്പ് വരാറുണ്ട്. അത് സ്വാഭാവികമാണ്. എന്നാൽ ക്ഷീണിച്ച് ഉള്ളിൽ മടുക്കാതിരിക്കുവാനായിട്ട് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് അല്പസമയം ദൈവമക്കളോട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, എന്തുകൊണ്ട് നമ്മൾ ഉള്ളിൽ ക്ഷീണിക്കുന്നു? സെക്കൻഡ്, ക്ഷീണിച്ചു പോയാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? മൂന്ന്, ക്ഷീണിച്ചു പോകാതിരിക്കുവാൻ നാം എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. സദൃശവാക്യം പ്രോവർബ്സ് ചാപ്റ്റർ 13 വേഴ്സ് 12 നമുക്കിങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആശാവിളംബരം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു. ഹോപ്പ് ഡിഫേർഡ് മേക്സ് ദ ഹാർട്ട് സിക്ക്. ആശാവിളംബരം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആശിച്ച അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതായിട്ടുള്ള വിഷയത്തിന് അല്പം താമസം വരുമ്പോൾ നാം ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങ് തളർന്നു പോവുകയാണ്, ക്ഷീണിച്ചു പോവുകയാണ്. ഇത്രയൊക്കെ ഞാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാത്തത് എന്നുള്ള ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരികയാണ്. പ്രൈസ് ഗോഡ്. അപ്പം നമ്മുടെ ജീവിതത്തിലെ ആശകളെല്ലാം നിവർത്തിക്കപ്പെടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നിവർത്തിക്കപ്പെടുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മുടെ ഹൃദയം ക്ഷീണിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അല്പം താമസം ജീവിതത്തിൽ നേരിട്ടാലും നമ്മളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തെ നമ്മൾ ആശ്രയമാക്കിയിരിക്കുന്നു എങ്കിൽ, അവൻ മാത്രം നമ്മുടെ ആശ്രയമായിരിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം നിശ്ചയമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ ആശ്രയം വെച്ചാൽ നഹൂം പ്രവചനം അതിൻ്റെ ഒന്നാം അധ്യായം, ദ ബുക്ക് ഓഫ് നഹൂം ചാപ്റ്റർ 1:8 നമുക്കിങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു, യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ അവൻ ശരണവുമാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യഹോവ നല്ലവൻ, കഷ്ട ദിവസത്തിൽ ശരണം, തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ദ ലോർഡ് ഈസ് ഗുഡ്, എ സ്ട്രോങ് ഹോൾഡ് ഇൻ ദ ഡേ ഓഫ് ട്രബിൾ, ആൻഡ് ഹീ നോസ് ദോസ് ഹു ടേക്ക് റെഫ്യൂജ് ഇൻ ഹിം. അപ്പോൾ യഹോവ നല്ലവനും അവനിൽ ശരണം വച്ചിരിക്കുന്നവരും അവനിൽ ആശ്രയം വച്ചിരിക്കുന്നവർക്കും ആലലി അവൻ നല്ലവനാണെന്ന് രുചിച്ചറിയുവാനായിട്ട് കഴിയണം. പ്രൈസ് ഇന്ന് പകൽക്കാലം നമ്മൾ സങ്കീർത്തനം കണ്ടല്ലോ, നമ്മുടെ ദൈവം സർവയോഗ്യയായ ദൈവമാണ്, സർവജ്ഞാനിയാണ്, ദൈവത്തിനെല്ലാം കഴിയും ദൈവം. മക്കളെ, പലപ്പോഴും ഈ ദൈവത്തെ നമുക്ക് അറിയേണ്ടതുപോലെ അറിയുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പങ്ങ് പതറിപ്പോകുന്നത്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ നമ്മുടെ ദൈവം ആരാണെന്നും അവൻ സർവയോഗ്യയാണെന്നും സർവജ്ഞാനിയാണെന്നും നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞാൽ, പ്രൈസ് ദ ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദ ലോർഡ്. അവൻ തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ വിടുവിക്കും. എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് ശ്രദ്ധിപ്പാനായിട്ട്, തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ വിടുവിക്കുന്നു. ഇവിടെ നഹൂം പ്രവചനത്തിൽ നിന്ന് വായിച്ച യഹോവൻ നല്ലവനാണ്, അവർ പറയണേ യഹോവൻ നല്ലവനാണ്, അവൻ ശരണമാണ്, തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ വിടുവിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ പലപ്പോഴും ഇതൊക്കെ നമുക്കറിയാമെങ്കിലും നമ്മളിതൊന്നും ഓർക്കാറില്ല. പ്രൈസ് ദ ലോർഡ്. നമ്മൾ നോക്കുക, 12 സംവത്സരം ഒരു ബാധയാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സഹോദരിയെക്കുറിച്ച് ദൈവവചനത്തിൽ കാണുവാനായിരുന്നു. ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 5:25 എന്ന് പറഞ്ഞാൽ, വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് അവൾക്കുണ്ടായിരുന്നതെല്ലാം വൈദ്യന്മാർക്ക് കൊണ്ട് കൊടുത്ത് അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതെല്ലാം ചെലവഴിച്ച് ഒടുവിൽ പരവശയായി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവളുടെ ജീവിതത്തിൽ വിടുതൽ നടന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ നമ്മൾ ആശ്രയം വെച്ചാൽ, യഹോവയെ തന്നെ നമ്മുടെ ആശ്രയമാക്കിക്കൊണ്ടാൽ, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ എന്തുകൊണ്ട് ഉള്ളിൽ ക്ഷീണിക്കുന്നു? ഇനി അതിൻ്റെ രണ്ടാമത്തെ പാട്ട്, ദ ബുക്ക് ഓഫ് ഐസയ്യാ chapter 24:5. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു, അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. ഇന്ന് ലോകത്തിൽ കാണുന്ന ഒരു യഥാർത്ഥ പിക്ചറാണ് യെശയ്യാവ് ഇവിടെ വരച്ചു കാട്ടിയിരിക്കുന്നത്. നമ്മൾ നോക്കുക, ഈ കോവിഡ് വന്ന സമയത്ത് ആൾക്കാരെല്ലാം ടോട്ടലി ക്ഷീണിച്ചിരിക്കുക. ഉന്നത തലവന്മാരെ നമ്മൾ നോക്കിയാൽ അവരെല്ലാം ക്ഷീണിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, അവരെ കൊണ്ട് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ മറിച്ച് ഇനി ആത്മീയ മണ്ഡലം നോക്കുക, ആത്മീയ മണ്ഡലത്തിലും ഇത് തന്നെയാണ്, പറഞ്ഞവരും കേട്ടവരും ഒരുപോലെ നിരാശപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നിവാസികൾ മലിനപ്പെട്ടിരിക്കുന്നു, ദൈവത്തിൽ നിന്നും അവർ അകന്നുപോയി, പ്രമാണങ്ങളെ ലംഘിച്ചു, പ്രമാണത്തിന് ഇന്ന് യാതൊരു വിലയും കാണുവാനായിട്ട് കഴിയുന്നില്ല. ലംഘിക്കുവാനുള്ള പ്രമാണം ലംഘിക്കുവാനുള്ള വഴി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചട്ടത്തെയെല്ലാം മറിച്ച് കളഞ്ഞ് എസ്കേപ്പ് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതുമാത്രമല്ല, നിത്യ നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. ദൈവവചനം പറഞ്ഞാൽ, പഠിച്ചാൽ, ദൈവം വച്ചിരിക്കുന്ന ഒരു ബൗണ്ടറിയുണ്ട്, എല്ലാറ്റിനും ഒരു ബൗണ്ടറീസ് ദൈവം വച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ ഓവർകം ചെയ്യുവാനായിട്ടാണ് ഇന്ന് ലോകത്തുള്ള മനുഷ്യരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം എല്ലാറ്റിനും ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. കടലിന് ഒരു അതിനെ ഒരു ഒരു ഓടാമ്പൽ ഒരു കഥവെല്ലാം ദൈവം വെച്ചിട്ടുണ്ട്. ഇത്ര മാത്രം നിനക്ക് വരാവൂ, ഇങ്ങോട്ട് പിന്നെ കയറി വരരുത്. അപ്പോൾ എല്ലാറ്റിനെയും അതിൻ്റെ ഓർഡർ അനുസരിച്ച് ദൈവം അത് അതിൻ്റെ സ്ഥാനത്ത് വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഈ യെശയ്യാ പ്രവചനം അതിൻ്റെ വാക്യ വായിച്ച 24 ഗീതിയായം അതിൻ്റെ 6 വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി, അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അപ്പോൾ ഭൂമിക്കൊരു ശാപം കിട്ടിയിരിക്കുകയാണ്. ഭൂവാസികൾ ദഹിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഏഴാമത്തെ വാക്യം, സന്തുഷ്ട മാനസരൊക്കെയും നെടുവീർപ്പിടുന്നു. ഇനി പത്താമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആർക്കും കടന്നുകൂടാത്തവണ്ണം എല്ലാ വീടും അടഞ്ഞുകിടക്കുന്നു. നീ അതിൻ്റെ നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഭൂമി ദുഃഖിച്ച് വാടിപ്പോകുന്നു, ഭൂതലം ക്ഷയിച്ച് വാടിപ്പോകുന്നു, ചൈതന്യമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ കോവിഡ് ബാധിച്ചതുമൂലം ആർക്കെങ്കിലും ഒരു വീട്ടിലോട്ട് ധൈര്യമായിട്ടൊന്ന് കയറി ചെല്ലുവാനായിട്ട് പറ്റും? എല്ലായിടം അടഞ്ഞു കിടക്കുകയാണ്. ദൈവത്തെ വിട്ട് പാപത്തിലേക്ക് തിരിഞ്ഞാൽ, ദൈവ നിയമങ്ങളെ വിട്ട് മാറിയാൽ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കില്ല. പ്രൈസ് ദ ലോർഡ്. ഒരു പരിധി കഴിയുമ്പോൾ മനുഷ്യരങ്ങ് ക്ഷീണിച്ചു പോകും. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആകിയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും എന്ന് പറഞ്ഞ ഭാരങ്ങളുടെ സകല ഭാരവും. അപ്പൊ ഇന്നത്തെ കാലയളവിൽ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ, മനുഷ്യൻ സകല ഭാരവും പേറിക്കൊണ്ട് നടക്കുകയാണ്. ജീവിതത്തിൽ ഭാരം ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്ഷീണിച്ചു പോകും, നമ്മൾ തളർന്നു പോകും. പ്രൈസ് ദ ലോർഡ്. ദൈവവചനം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാള് സമ്മതിക്കില്ല. Psalms 55:22. അപ്പൊ ഇതെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എത്ര നമ്മൾ കേട്ടാലും എത്ര പറഞ്ഞാലും ജീവിതത്തിൽ നിന്ന് ഭാരം മാറിപ്പോകത്തില്ല. ദൈവവചനം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, വയലിലെ താമരയെ നിങ്ങൾ നോക്കുക, ആകാശത്തിലെ പറവകളെ നിങ്ങൾ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നു. പ്രൈസ് ഗോഡ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ സാൻ അന്റോണിയയിലായിരുന്നല്ലോ. ഞങ്ങൾ അവിടെ ആയിരുന്ന സമയത്ത് ദൈവമക്കൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിങ്ങളുടെ പ്രയർ സപ്പോർട്ടിനായി, ഫൈനാൻഷ്യൽ സപ്പോർട്ടിനായി എല്ലാം ഇത്തരണത്തിൽ ഞങ്ങൾ കുടുംബമായി വളരെയധികം നന്ദിയുള്ളവരായിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, നിങ്ങൾ നാളെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടണ്ട. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാമെങ്കിലും നമുക്ക് പറ്റിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭാരമെല്ലാം നമ്മൾ ചുമന്നുകൊണ്ട് അങ്ങ് നടക്കുകയാണ്. ജീവിതത്തിൽ ഒത്തിരി ഭാരം കൊണ്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ, നമ്മൾ ശാരീരികമായും മാനസികമായും ആത്മീയമായും നമ്മൾ ക്ഷീണിച്ചു പോകും. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഭാരമെല്ലാം ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഇറക്കി വെച്ചാൽ, നമ്മൾ ദൈവമക്കളെ നമ്മൾ ക്ഷീണിച്ചു പോകത്തില്ല. ഹല്ലേലൂയാ. എബ്രായ ലേഖന കർത്താവ് വീണ്ടും പറയുന്നത്, മുറുകെ പറ്റുന്ന പാപം ഇതെല്ലാം നമ്മളെ ക്ഷീണിപ്പിക്കുന്നതാണ്. നാളുകളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവേ എനിക്ക് ഇതിൽ നല്ല ഒരു വ്യത്യാസം ഉണ്ടാകണം, എന്റെ ജീവിതത്തിന് എനിക്കൊരു ചേഞ്ചസ് ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പൊ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവേ ഇതിൽ നിന്ന് എനിക്കൊരു ഡെലിവറൻസ് എനിക്ക് ആവശ്യമാണ്. എന്നിട്ട് എബ്രായലേഖന കർത്താവ് പറയുന്നു, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഓരോരുത്തരുടെയും മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഡിഫറെൻ്റ് തരത്തിലുള്ളതാണ്. 100 മീറ്റർ ഓട്ടം, 500 മീറ്റർ ഓട്ടം, 1000 മീറ്റർ ഓട്ടം, വ്യത്യസ്ത രീതിയിലുള്ളതാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മൾ നോക്കുക, ഒന്ന് ശോധന ചെയ്യുക. സ്ഥിരതയോടെ നമ്മൾ ഓടണം. 4 ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയം ഉണ്ടെങ്കിൽ 5ാമത്തെ ദിവസം പിന്നോക്കമാണ്. അങ്ങനെ വരരുത്. സ്ഥിരതയോട് വേണം നമ്മൾ ഓടുവാൻ. സ്ഥിരതയോടെ ഓടി ഓട്ടം തികയ്ക്കണം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോട്ടെ. ഇനിയും ക്ഷീണിച്ചു പോയാൽ എന്ത് സംഭവിക്കും? ക്ഷീണിച്ചു പോയാൽ എന്ത് സംഭവിക്കും? ഉൽപ്പത്തി പുസ്തകം 25:29 വായിക്കുമ്പോൾ, സമയം ഇനിയും ഒരു 15 മിനിറ്റൂടെ ഒക്കെ ഉള്ളൂ, പെട്ടെന്ന് നമുക്ക് നിർത്തണമല്ലോ. ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിംപ്രദേശത്ത് നിന്ന് വരികയായിരുന്നു. അപ്പോൾ ഈ യേശ വന്നപ്പോൾ താൻ നന്നാ ക്ഷീണിച്ചിരുന്നു. അപ്പോൾ യാക്കോവിനോട് പറയുകയാണ്, നീ വെച്ച ചുമന്ന പായസം എനിക്ക് കുറച്ച് തരിക, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു. അപ്പോൾ യാക്കോവ് പറയുകയാണ്, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തന്നാൽ ഞാൻ പായസം തരാം. അത് തരുക മാത്രമല്ല, നീ എന്നോട് സത്യം ചെയ്യണം. നമ്മൾ നോക്കുക, ഈ യാക്കോവ് അല്ല, ഈ ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശം തൻ വിറ്റുകളഞ്ഞു. പറഞ്ഞാൽ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞു. അപ്പോൾ ഏശാവ് തൻ്റെ ജീവിതത്തിൽ ക്ഷീണിച്ചപ്പോൾ തൻ്റെ അവകാശങ്ങളെല്ലാം നഷ്ടമായി. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ ക്ഷീണിച്ചാൽ ദൈവിക അവകാശങ്ങൾ, വാക്തത്വങ്ങളെല്ലാം നമുക്ക് നഷ്ടമാകും. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ബുക്ക് ഓഫ് ചാപ്റ്റർ 12:16, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കുവാൻ കരുതിക്കൊള്ളു. അഭക്തനായിട്ട് മാറി ഒരു ക്ഷീണം ജീവിതത്തിൽ വന്നതാ. എന്ത് നഷ്ടപ്പെട്ടു? ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞു. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വാക്തത്വങ്ങൾ ജീവിതത്തിൽ നഷ്ടമായി പോകും. പ്രൈസ് ഗോഡ്. ദൈവമക്കൾക്കുള്ള അവകാശങ്ങൾ ക്ഷീണിച്ചു പോയാൽ അത് ജീവിതത്തിൽ നിന്ന് നഷ്ടമാകും. പ്രൈസ് ഗോഡ്. 1-2 വാക്യങ്ങളുടെ വായിച്ചെടുത്ത് പ്രത്യേകം നിർത്താം. ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി chapter 25:18, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിമ്പിൽ പിന്നണിയിലുള്ള ബലഹീനരെയൊക്കെയും സംഹരിച്ച കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചില കാര്യങ്ങൾ. ഇസ്രായേൽ മക്കളുടെ വഴിയാത്രയിൽ അവർ ക്ഷീണിച്ചു, യാത്രയിൽ അവർ ക്ഷീണിച്ചു. എന്നിട്ട് അമാലേക്ക് പിന്നിൽ കൂടെ വന്ന് ഇവരെ സംഹരിച്ചതായിട്ടുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നോക്കുക, ഈ അമാലേക്ക് എന്തിനെ കാണിക്കുന്നു ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ ജഡത്തെയാണ് അത് കാണിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മൾ നോക്കുക, ആത്മീയമായി ജീവിതത്തിൽ ക്ഷീണിച്ച് പുറകോട്ട് പോകുന്ന ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ ദൈവമക്കളായിരിക്കാം, കൂട്ടായ്മ വേണ്ട, സഭായോഗം വേണ്ട, ആരാധനയ്ക്ക് വന്നാൽ പാട്ടുപാടത്തില്ല, കൈയടിക്കത്തില്ല, ഒരു സാക്ഷ്യം പ്രസ്താവിക്കത്തില്ല. ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ എന്തോ ഒരു ക്ഷീണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയല്ല, നമ്മൾ എങ്ങനെയാണ് ഓടേണ്ടത്? സ്ഥിരതയോടെ നമ്മൾ ഓട്ടമോടി നമ്മൾ തികയ്ക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പം ഈ നമ്മുടെ ജഡമെന്ന് പറയുന്നത് ഇത് അമാലേക്ക്, ഇത് നമ്മുടെ ജഡത്തെയാണ് കാണിക്കുന്നത്. പ്രൈസ് ഗോഡ്. നാം അതിനെ അധീനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ജഡത്തിന് നമ്മൾ അധീനരായി തീരും. ഈ ജഡം നമ്മെ ഒരിക്കൽ കീഴ്പ്പെടുത്തും. ജീവിതത്തിൽ പലതിനും നമ്മൾ അടിമപ്പെടും. അവസാനം എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആത്മീയമായിട്ട് മരിക്കും. പ്രൈസ് ഗോഡ് ജീസസ്. ജഡത്തിന്റെ ചിന്തകളും മോഹങ്ങളുമായിട്ട് നാം മുന്നോട്ട് പോകും. ദൈവവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് നഷ്ടമാകും. സെക്കൻഡ് സാമുവൽ ചാപ്റ്റർ 3:39 ദാവീദ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അഭിഷേകം പ്രാപിച്ചവനാണെങ്കിലും ഇന്ന് ഞാൻ ബലഹീനനാകുന്നു. അഭിഷേകം പ്രാപിച്ച ആളാണ്, താൻ പറയുകയാണ് ഇന്ന് ഞാൻ ബലഹീനനാകുന്നു. സെരൂരിയുടെ പുത്രന്മാർ എനിക്ക് ഒതുങ്ങാത്ത കഠിനന്മാരത്രേ. ജീവിതത്തിൽ കടന്നു വരുന്ന ചില വിഷയങ്ങൾ നമ്മൾ ഒതുക്കേണ്ട വിഷയത്തെ സമയത്ത് നമ്മൾ ഒതുക്കിയിരിക്കണം, ഇല്ലെങ്കിൽ അത് നമ്മെ കീഴ്പ്പെടുത്തും എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ കടന്നു വരുന്ന കോപം, അല്ലെങ്കിൽ പിണർക്കം, ചേർച്ചയില്ലായ്മ, സാഹോദര്യ സ്നേഹമില്ലായ്മ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഇതെല്ലാം അവസാനം നമ്മെ ഒതുക്കിക്കളയും. എത്ര വലിയ പ്രബലനായി തീർന്നാലും രാജാഭിഷേകം പ്രാപിച്ചവനായാലും പ്രൈസ് ദ ലോർഡ്, ഇതെല്ലാം നഷ്ടപ്പെടും. ക്ഷീണിച്ചു പോകുവാൻ ചാൻസസ് ഉണ്ട്. ദാവീദ് പറയുകയാണ്, ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനാണെങ്കിലും ഇന്ന് ഞാൻ ബലഹീനനാകുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 5:1 ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തപ്പോൾ അന്നവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഹൃദയം ഉരുകി എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. അവരിൽ അശേഷം ചൈതന്യമില്ലാതായി തീർന്നു. ചില വാർത്തകൾ കേൾക്കുമ്പോൾ ചിലരുടെ ചൈതന്യം നഷ്ടപ്പെടും, ക്ഷീണിച്ചു പോകും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞോണ്ട് നിർത്താം. ക്ഷീണിച്ചു പോകാതിരിപ്പാൻ നാം എന്ത് ചെയ്യണം? The book of Isaiah chapter 40:29. അവൻ ക്ഷീണിച്ചിരിക്കുന്നവനെ ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. 40:1 ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചാറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. യഹോവയ്ക്കായി കാത്തു കാത്തിരിക്കുക. യഹോവയെ കാത്തിരിക്കുന്നവരാണ് ശക്തിയെ പുതുക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ ക്ഷീണം വരുമ്പോൾ കർത്താവിനെ നമ്മൾ ധ്യാനിക്കണം. അവനാണ് നമ്മുടെ മാതൃക. ഹീസ് ആൻ എക്സാമ്പിൾ ഫോർ അസ്. ഹല്ലേലൂയ. അവനാണ് നമ്മുടെ മാതൃക. അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ അവൻ നമുക്ക് വേണ്ടി ഒരു നല്ല മാതൃക വെച്ചു പോയിരിക്കുകയാണ്. അവനെ നമ്മൾ ധ്യാനിക്കണം ജീവിതത്തിൽ ക്ഷീണം വരുമ്പോൾ. നമ്മുടെ കർത്താവിനെ നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 4:6 അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഒരു ഉറവിനരിയായിരുന്നു. അപ്പോൾ വഴി നടന്നു പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്ത് കടന്നു വരാം? ക്ഷീണം കടന്നു വരാം. പ്രൈസ്തലോ, യേശു ചെയ്തത് താൻ ഒരു ഉറവിനരിയായിരുന്നു നമ്മുടെ ജീവിതത്തിലും. നഷ്ടപ്പെട്ട ജീവൻ നമുക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നമ്മൾ വായിച്ചത്, ക്ഷീണിച്ചിരിക്കുന്നവനെ ശക്തി നൽകുന്നു, ബലമില്ലാത്തവനെ ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടർവരും. എങ്കിലും, ആ പദമാണ് എങ്കിലും, യഹോവേ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും.